2025 ഒക്ടോബർ 10 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. എഴുതാതെ വയ്യ. അറട്ടെ എന്ന ആപ്പ് അവതാരം. ഹരിയസ് കർത്ത എഴുതുന്നു. വിഷയം ഇക്കുറി വ്യത്യസ്തം. വിവര സാങ്കേതിക വിദ്യയെക്കുറിച്ച് വിവരം പരിമിതമെങ്കിലും ആ രംഗത്ത് ഒരു ഇന്ത്യക്കാരൻ നേതൃത്വം കൊടുക്കുന്ന വിപ്ലവത്തെപ്പറ്റി എഴുതാതെ വയ്യ. ഏതൊരു ഭാരതീയന്റെയും അന്തരംഗം അഭിമാനപൂരിതമാകും ശ്രീധരൻ വെമ്പുവിന്റെ വീരഗാഥ കേട്ടാൽ. ഇന്ത്യൻ ഐ ടി രംഗത്തെ ആകെ ആ ഗാഥ ആവേശം കൊള്ളിക്കുകയാണ്. ശ്രീധരൻ വെമ്പു തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് തെങ്കാശിയിലാണ് വളർന്നത്. ചെന്നൈ IIT നിന്ന് BTech ബിരുദവും തുടർന്ന് അമേരിക്കയിൽ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് PhD നേടിയ വെമ്പു വിവര സാങ്കേതിക വിദ്യ വിദഗ്ധരുടെ പറദീസയായ അമേരിക്കയിലെ സിലിക്കോൺ വാലിയിൽ എത്തി. വളർച്ചയുടെ പടവുകൾ വീണ്ടും കയറിയ വെമ്പുവിനെ ബഹുരാഷ്ട്ര ഭീമന്മാർ അവസരങ്ങളുമായി മാടി വിളിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം സ്വന്തം ഗ്രാമത്തിൽ തെങ്കാശിയിൽ മടങ്ങിയെത്തി താൻ ആർജിച്ച വൈദഗ്ധ്യം നാടിനും നാട്ടാർക്കും വേണ്ടി വിനിയോഗിക്കുന്നതിനാണ് ആനന്ദം കണ്ടെത്തിയതും അഭിമാനം കൊണ്ടതും. കവിയുടെ വരികൾ കടമെടുത്താൽ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നിനി ഏതു സ്വർഗം വിളിച്ചുവാലും എന്നതായി ശ്രീധരൻ വെമ്പുവിന്റെ നിലപാട്. ആ നിലപാടിൽ തുടരുന്നു ആഗോള ഭീമൻ വാട്സപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അറട്ടെ എന്ന സാഹസിക സംരംഭത്തിന്റെ കഥ. രണ്ട് പതിറ്റാണ്ടിന്റെ പ്രവർത്തന ചരിത്രമുണ്ട് അറട്ടയ്ക്ക് പിന്നിൽ. പൊടുന്നനെ പൊട്ടിമുളച്ചതല്ല അതെന്ന് അർത്ഥം. ശ്രീധരൻ വെമ്പു അമരക്കാരനായുള്ള സോഹോ എന്ന കമ്പനിയുടേതാണ് അറട്ടെ. ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോയുടെ പൂർവ്വജന്മം അഡ്വന്നെറ്റ് എന്ന പേരിൽ 2000 ആരംഭത്തിൽ. 21 വർഷത്തിനുള്ളിൽ അറട്ടെ ആവിർഭവിച്ചത് യാദൃച്ഛികമായിരുന്നില്ല. ശ്രീധരൻ വെമ്പുവിന്റെ നേതൃത്വത്തിൽ 3000 വിവര സാങ്കേതിക വിദ്യയുടെ സമർപ്പിത ശ്രമത്തിന്റെ ഫലം. പക്ഷേ അറട്ടെ ശ്രദ്ധിക്കപ്പെട്ടതും അതിന്റെ വില കുതിച്ചുയർന്നതും പെട്ടെന്നായിരുന്നു. അതിൽ പൊതുവെ കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് ഏതാനും കേന്ദ്രമന്ത്രിമാരും പരോക്ഷമായി വഹിച്ച പങ്ക് വലുതാണ്. പരസ്യമായി അവർ അറട്ടയെ പ്രോത്സാഹിപ്പിച്ചു. ആത്മനിർഭരതയുടെ ഭാഗമായി വിവര സാങ്കേതിക മേഖലയുടെ സ്വദേശിവൽക്കരണം എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത പരിപാടി തന്നെയാണ് അതിന് പ്രേരണ. 4 മുമ്പ് ആരംഭിച്ച അറട്ടയുടെ ഉപയോഗം കഴിഞ്ഞ 2 മാത്രമാണ് കുതിച്ചുയർന്നത്. പ്രതിദിന ഉപയോഗം 3000 ആയിരുന്നത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് 3.5 കുതിച്ചത്. മൊബൈൽ ആപ്പുകളെ നിരീക്ഷിച്ച് വരുന്ന സെൻസർ ടവർ കണക്കാക്കുന്നത് അറട്ടെ സെപ്റ്റംബർ 25 ശേഷം ദിവസേന 100,000 ഡൗൺലോഡ് ചെയ്യപ്പെടുന്നു എന്നതാണ്. നേരത്തെ ഇത് ദിവസേന 300 മാത്രം ആയിരുന്നത്രേ. ഇങ്ങനെ 100 വർധന നേടിയതോടെയാണ് അറട്ടെ എന്ന ഇന്ത്യൻ നിർമ്മിത മെസ്സേജിംഗ് ആപ്പ് ആഗോള കുത്തകയായ വാട്സപ്പിന് വെല്ലുവിളിയെന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. അറട്ടെ എന്ന തമിഴ് വാക്കിന് ഇതര ഭാഷകളിൽ സംസാരിക്കുന്നവർക്ക് അത്ര ആകർഷണമാവണം എന്നില്ല. എന്നാൽ എത്രയോ ചൈനീസ് ജാപ്പനീസ് ഉൽപ്പന്നങ്ങളുടെ പേരുകൾ ഇന്ന് ഇന്ത്യയിൽ വമ്പിച്ച പ്രചാരണം നേടിക്കഴിഞ്ഞു. ആ നിലയ്ക്ക് അറട്ടെ അപരിചിതമോ അരോചകമോ ആകേണ്ടതില്ല. അറട്ടെ എന്ന തമിഴ് പദത്തിന്റെ അർത്ഥം കൊച്ചു വർത്താനം എന്നാണ്. ഇംഗ്ലീഷിൽ ചാറ്റ് എന്നതിന് സമാനം. ഈ തമിഴ് പേര് സ്വീകരിച്ചതും സാഹസികവും സ്വാഗതാർഹവുമാണ്. തികച്ചും വ്യക്തിപരമായുള്ള വിവരങ്ങൾ വാണിജ്യവൽക്കരിക്കില്ല എന്നതാണ് അറട്ടയെ വാട്സപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും അതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതും. സ്വകാര്യതയെപ്പറ്റിയുള്ള സംശയങ്ങളും അവയിൽ നിന്ന് ഉടലെടുക്കുന്ന ആശങ്കയും അതിനു പുറമെ സാങ്കേതിക മേഖലയിലെ പരമാധികാരം എന്ന ലക്ഷ്യവും ഇന്ത്യൻ നിർമ്മിത അറട്ടയെ കൂടുതൽ ആകർഷകവും സുരക്ഷിതവും സ്വീകാര്യവുമാക്കി മാറ്റുന്നു. ഇതൊക്കെയാണെങ്കിലും വാട്സപ്പ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഭാഗമായാണ് അനുഭവപ്പെടുന്നത്. 500,000,000 ഇന്ത്യക്കാർ ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് എന്ന വസ്തുത അവഗണിക്കാനുമാവില്ല. ഹൈക്ക്, വിചാറ്റ്, ടെലിഗ്രാം തുടങ്ങിയവ ഉയർത്തുന്ന ഭീഷണി തരണം ചെയ്ത വാട്സപ്പിനെയാണ് നമ്മുടെ അറട്ടെ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യൻ അനുഭവം നമുക്ക് ആത്മവിശ്വാസം തരുന്നതാണ്. 10 മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ അവയെ കളയാക്കി ചിരിച്ചവരുണ്ട്. മത്സ്യം വിൽക്കുന്നവരും തട്ടുകടക്കാരും ഡിജിറ്റൽ ഇടപാടിന് പ്രാപ്തരാവില്ലെന്നും അതൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളാണെന്നും സംശയാലുക്കളായ തോമമാർ ആവർത്തിച്ച് പരിഹസിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഇന്ത്യയിലെ ഡിജിറ്റൽ വിപ്ലവം വികസിത രാഷ്ട്രങ്ങൾ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നു. എന്നാൽ ഇനിയുമുണ്ട് നമുക്ക് കാതങ്ങൾ പിന്നിടാൻ.